ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് യോജിക്കുന്ന വിധത്തിൽ പരീക്ഷാരീതിയിൽ മാറ്റം വരുത്തി CBSE. ചിറ്റൂർ പ്രദേശത്തെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് ജലം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തമിഴ്നാടിന് കത്തയച്ചു. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നായി 499 പത്രികകൾ ലഭിച്ചിരുന്നു. April 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മുകാശ്മീരിൽ നാളെയാണ് സൂക്ഷ്മ പരിശോധന. കേരളത്തിലെ 20 സീറ്റുകളടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഈ മാസം 26 വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ 14 സീറ്റുകളിലും രാജസ്ഥാനിൽ 13 ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലും 8 വീതം മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 7 സീറ്റിലും അസമിലെയും ബീഹാറിലെയും 5 സീറ്റുകളിലും പശ്ചിമബംഗാളിലെയും ഛത്തീസ്ഗഡിലെയും 3 വീതം മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകാശ്മീരിലെയും ഓരോ മണ്ഡലങ്ങളിലാണ് April 26 വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, പി ചിദംബരം, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത്. ന്യായ് പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രിക 5 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നീതി ഉറപ്പാക്കലാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ്, വയോജനങ്ങൾക്കായുള്ള യാത്രാ ഇളവുകൾ പുനഃസ്ഥാപിക്കൽ, ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കൽ, വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയവ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സർക്കാർ ജോലികളിലെ പരീക്ഷകൾക്കുള്ള അപേക്ഷാ ഫീസ് എടുത്തുകളയൽ, 3 വർഷത്തിനുള്ളിൽ ഹൈക്കോടതികളിലെയും സുപ്രീംകോടതിയിലെയും ഒഴിവുകൾ നികത്തൽ, ദരിദ്ര കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ ഉറപ്പാക്കുന്നതിന് മഹാലക്ഷ്മി പദ്ധതി എന്നിവയും പത്രിക ഉറപ്പു നൽകുന്നു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. രാജസ്ഥാനിലെ ചുരുവിൽ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. നാളെ അദ്ദേഹം പുഷ്കറിലും പ്രചാരണം നടത്തും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചിറ്റോർഗഡിൽ ഇന്നലെ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തിരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. വിവിധ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനു വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് പങ്കെടുക്കും. പാലായിലും തിരുനക്കര മൈതാനത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തലസ്ഥാനത്തെത്തും. NDA ആറ്റിങ്ങൽ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി വി മുരളീധരന്റെ മണ്ഡല പര്യടനം കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ 11 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുനിസിപ്പൽ കമ്മീഷണർമാരുമായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനീഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്തു എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. BJPയിൽ ചേരാൻ ആവശ്യപ്പെട്ട് പാർട്ടി നേതാക്കൾ തന്നെ സമീപിച്ചെന്ന ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്കകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേതാക്കൾ പൊതുവേദിയിൽ നിന്ന് എന്തു പറഞ്ഞാലും വോട്ടർമാർ വിശ്വസിക്കുന്ന പ്രവണതയുണ്ടെന്നും ആ അർത്ഥത്തിൽ ശ്രീമതി അതിഷി നടത്തിയ പ്രസ്താവനകൾ പ്രചാരണത്തെ ബാധിക്കുമെന്നും കമ്മീഷൻ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. ആരോപണത്തിൽ അതിഷിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മൂന്നാമത് സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. വഡോദര നിയോജകമണ്ഡലത്തിൽ നിന്ന് ജഷ്പാൽ സിംഗ് പധ്യാർ, ജുനഗഡിൽ നിന്ന് ഹീരാബായി ജോദ്വ, സുരേന്ദ്രനഗറിൽ നിന്ന് ഋത്വിക് ഭായ് മക്വാന എന്നിവരാണ് കോൺഗ്രസിനായി ജനവിധി തേടുന്നത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായി 7ാം തവണയാണ് RBI ബാങ്കിംഗ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ധനനയ സമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഈ സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ GDP നിരക്ക് 7% ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ് നിരക്ക് 4.5% പ്രതീക്ഷിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 യോജിക്കുന്ന വിധത്തിൽ പരീക്ഷാരീതിയിൽ മാറ്റം വരുത്തി CBSE. പരീക്ഷാർത്ഥികളുടെ നൈപുണ്യം പരിശോധിക്കുന്ന തരം ചോദ്യങ്ങൾക്ക് ഇനി മുതൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കും. 11-12 ക്ലാസ് പരീക്ഷകളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ 40-ൽ നിന്നും 50% ഉയർത്തിയിട്ടുണ്ട്. വിശദമായ ഉത്തരം ആവശ്യമുള്ള ചോദ്യങ്ങൾ 40-ൽ നിന്ന് 30% കുറച്ചു. എന്നാൽ 2024-25 അക്കാദമിക കാലയളവിലെ 9-10 ക്ലാസ് വാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ടെലിമാനസ് മാനസികാരോഗ്യ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ സംവിധാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ടെലിമാനസ് സൌജന്യ സേവനം കൂടുതൽ ജനകീയമാക്കേണ്ടതുണ്ടെന്ന് വൈസ് ചാൻസലർമാർക്ക് UGC അയച്ച സർക്കുലറിൽ പറയുന്നു. 2022 ലോക മാനസികാരോഗ്യ ദിനത്തിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ടെലി മെന്റൽ ഹെൽത്ത് അഷ്വറൻസ് ആന്റ് നെറ്റ്വർക്കിംഗ് എന്ന ടെലിമാനസ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ചിറ്റൂർ പ്രദേശത്തെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് May 1 വരെ 250 ക്യൂസെക്സ് വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തമിഴ്നാടിന് കത്തയച്ചു. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഒരു ജലവർഷത്തിൽ 7250 TMC ജലത്തിന് കേരളത്തിന് അർഹതയുണ്ടെന്ന് ചീഫ് സെക്രട്ടറി വി വേണു തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. 2023-24 March 2 വരെ 6320 ദശലക്ഷം ക്യൂബിക് അടി വെള്ളം കേരളത്തിന് ലഭ്യമാക്കേണ്ട സ്ഥാനത്ത് 4803 ക്യൂബിക് അടി വെള്ളമാണ് ലഭിച്ചത്. വ്യവസ്ഥകൾ ഉറപ്പാക്കി മാത്രമേ തമിഴ്നാട് പറമ്പിക്കുളത്തേക്ക് വെള്ളം തിരിച്ചുവിടാവൂ എന്നാണ് ചട്ടം. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നെന്ന പരാതി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് അഭ്യർത്ഥന. AC ഉപയോഗം കൂടിയതും രാത്രി വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും വൈദ്യുതി വിതരണ സംവിധാനത്തെ കാര്യമായി ബാധിച്ചതാണ് വൈദ്യുതി മുടക്കത്തിന് കാരണം. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില വർദ്ധിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഒരു തോൽവിയും 2 വിജയവുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 3ാമതാണ് ചെന്നൈ. ഹൈദരാബാദ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദ് FC നേരിടും. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 10 വിജയമടക്കം 36 പോയിന്റുമായി പട്ടികയിൽ 4ാമതാണ് ഗോവ. 20 മത്സരങ്ങളിൽ ഒരു ജയം മാത്രമുള്ള ഹൈദരാബാദാണ് പട്ടികയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത്. കേരളത്തിൽ തിങ്കളാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ട്. കൊല്ലം പാലക്കാട് ജില്ലകളിൽ താപനില 39°C വരെയും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ 38° വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് യോജിക്കുന്ന വിധത്തിൽ പരീക്ഷാരീതിയിൽ മാറ്റം വരുത്തി CBSE. ചിറ്റൂർ പ്രദേശത്തെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് ജലം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തമിഴ്നാടിന് കത്തയച്ചു. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.